Holiness which does not bring fellowship is a deception. I find that I can test my spiritual growth by test and fellowship. How much I can work together with other members in the body of Christ. How much I can love the other members in the body of Christ. See, Jesus gave us only one commandment. Moses gave 10, Jesus gave 1. And he called it a new commandment. Love one another, he said, I have loved you. Now, even in the Old Testament, there was a commandment that you must love your neighbor as yourself. But how is it new then? It's new because Jesus gave a new standard. Love one another is not a New Testament commandment. It's an Old Testament commandment. Jesus himself said, love God with all your heart and love your neighbor as yourself. The whole law is summed up in these
two.
Then how is it a new commandment? It's new because he said, now I'll tell you how you must love one another. As I love you. That example was not there in the Old Testament. The Old Testament standard was as yourself. Now it is changed. Not as yourself, but as I love you. So the example now is Jesus.
And,
you know, everybody in the world knows John
3:16.
But most people don't know 1 John
3:16.
John 3:16 is about Jesus dying for us.
1
John 3:16 is about we dying for other believers. And that's why it's not so popular as John
3:16.
In fact, you never hear any Sunday school people telling them to memorize 1 John
3:16.
But the test of whether I've understood John 3:16 is whether I understand 1 John 3:16. If you are practicing 1 John 3:16, I would say you have really understood John
3:16.
I know the times the Lord has pointed me to Calvary in my own life. Particularly in preaching ministry. And leading the church as an elder. See, one of the things we have to do in the church is rebuke and correct. Like Father has to rebuke and correct
children.
But, the difference between a father and a teacher. You know the difference? If a child gets a sum wrong, the teacher rebukes. The father will do it in a different way. See, the teacher is not bothered whether that child passes or fails. He's got 50, 60 students. Where is he going to be bothered about all of that? I can't worry about these weak ones who are failing. I'm interested in the good students who are going to bring a good name to
the school and to me as a teacher.
അധ്യാപകൻ പറയും ഈ തോൽവി അടയുന്ന ആ വിദ്യാർത്ഥികളെ കുറിച്ച് എനിക്ക് താല്പര്യം അതിൽ അവരുടെ താല്പര്യം നല്ല മാർക്കും സ്കൂളിനും എനിക്കും പേര് വാങ്ങി തരുന്ന സമർത്ഥരായ വിദ്യാർത്ഥികളാണെന്ന്
പറയും.
എന്നാൽ ഒരു പിതാവിനെ കുറിച്ച് പിതാവിന്റെ മനസ്സ് എന്താണ്?
Supposing a father has got three brilliant children and one who is always failing in mathematics.
മൂന്ന് സമർത്ഥരായ കുഞ്ഞുങ്ങളും നാലാമത്തെ കുഞ്ഞ് എല്ലായ്പ്പോഴും കണക്ക് പരീക്ഷയിൽ തോൽവി അടയുന്നവരാണെന്ന് ചിന്തിക്കുക.
Teacher will say, forget it. These three students are going to get me a good name.
അധ്യാപകൻ പറയും മറന്നുകളയ നാലാമന്റെ കാര്യം ഈ മൂന്ന് കുഞ്ഞുങ്ങൾ എനിക്ക് നല്ല പേര്
വാങ്ങുന്നു.
ഈ മൂന്നാമന് നാലാമനോടെയെങ്കിലും പോട്ടെ അവൻ വേറെ സ്കൂളിൽ പോയി ചേരട്ടെ അടുത്ത വർഷത്തെ ഞങ്ങളുടെ അതിന്റെ പരീക്ഷയുടെ ഫലം വരുമ്പോൾ നല്ലതായി കാണുമല്ലോ.
Because now we are getting 75% results because this fellow is always lowering the school percentage, but next year when he drops out, he will get 100% results.
ഈ നാലാമത്തെ വിദ്യാർത്ഥി ഈ സ്കൂളിൽ വിട്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന 75% എന്നുള്ളത് ഉയർന്ന വേറൊരു നിലവാരത്തിലേക്ക് വരാൻ സാധിക്കുമല്ലോ എന്ന് അധ്യാപകൻ ചിന്തിക്കും.
I read a short story once.
ഞാൻ ഒരു ചെറുകഥ ഇങ്ങനെ
വായിച്ചു. How in Kerala they wanted to get 100% literacy.
കേരളത്തിൽ 100% സാക്ഷരത ലഭ്യമായിട്ട് അവർ ചെയ്തൊരു കഥയാണിത്.
That they were trying to get everybody at least to sign their name.
എല്ലാവരെയും തങ്ങളുടെ പേരെഴുതി ഒപ്പിടാനായിട്ട് അവരെ കുറിച്ച് പഠിപ്പിച്ചു.
There was one village where one old man, he was just not interested in learning Malayalam.
ഒരു ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു വൃദ്ധനായ ഒരു ആള് ഈ മലയാളം എഴുതാനായിട്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു.
Government had this great drive. He must be the first state in India to have 100% literacy.
സർക്കാർ അവിടെ ഇന്ത്യയിലെ പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായിട്ട് നമ്മൾ ആദ്യം തീരണമെന്നുള്ള
everybody has become literate except this one old man.
ഈ വൃദ്ധനൊഴിച്ച് ബാക്കി എല്ലാവരും അക്ഷരാഭ്യാസമുള്ളവരായിട്ട് വരുന്നു.
So one night somebody pushed him into the river and it became 100% literate.
ഒരാൾ ഈ വൃദ്ധനെ നദിയിൽ തള്ളിയിട്ട് കൊന്നു, അങ്ങനെ 100% സാക്ഷരത. സംസാരം 100%
സാക്ഷരതയുള്ളതായിട്ട്
ഈ കഥ ഞാൻ ഒരിക്കലും
മറക്കില്ല.
നിന്റെ സഭ ഇപ്രകാരം പണിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
100% spiritual wholehearted brother is by getting rid of somebody.
കുറച്ച് ആൾക്കാരെ സഭയിൽ നിന്നും ഇതുപോലെ ഒഴിച്ചു കളഞ്ഞിട്ട് 100% വിശ്വസ്തരും ഉള്ളവരെ നമുക്ക്
വേണം.
നല്ല
to make sure that you really want to subscribe, send me a confirmation request at the email address you just provided. You need to go and
you have to
look at that email message right now before you forget.
When
you grab your email, you'll see a short message from me.
See that
message contains a link that you must click on in order to confirm your subscription.
In your home. In other
ways.
Paul said to the Corinthians, you can have 10,000 teachers, but I am your only father.
കൊരിന്ത്യരെ വിശ്വാസികളോട് പോലീസ് പറയുന്നത് 10,000 ഗുരുക്കന്മാരുണ്ടായിരിക്കും, എന്നാൽ നിങ്ങൾക്ക് പിതാവായിട്ട് കിട്ടുന്ന മാത്രമേ ഉള്ളൂ.
Today in Christendom, we have 10,000 teachers.
ഇന്നത്തെ ക്രിസ്തീയ കോളത്തിൽ നമുക്ക് 10,000-ക്കണക്കിന് ആ
ഉപദേഷ്ടാക്കന്മാരുണ്ട്. നമ്മുടെ
സഭയിൽ നമുക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്? പിതാക്കന്മാരെയാണ് ആവശ്യം.
John wrote saying, I write to you little children, I write to you young men, I write to you fathers.
ജോഹന്നാൻ ലേഖനത്തിൽ പറയുന്നുണ്ട്, പിതാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, ശിശുക്കളെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, യൗവനക്കാരെ നിങ്ങൾക്ക്
എഴുതുന്നു.
കുഞ്ഞുങ്ങൾ ചെറുപ്പക്കാരായും പിതാക്കന്മാരായും ആയിത്തീരേണ്ട
ആവശ്യമുണ്ട്.
നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളായിട്ടാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്.
Children means we're always dependent on other people helping us and taking care of us and praying for us and always doing something for us.
നിങ്ങൾ എല്ലായ്പ്പോഴും മറ്റുള്ളവർ മുതിർന്നവർ നമ്മുടെ കാര്യങ്ങൾ നോക്കുവാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മളെ കരുതുന്നവർ വാങ്ങുന്നവരാണ്.
Then we go to another stage. We are young, we're zealous.
എന്നാൽ അതിന്റെ അടുത്ത പടിയായിട്ടുള്ള യൗവനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ അധികം ഉത്സാഹമുള്ളവരാണ്.
Young and zealous, we can become a little bit like Nazis.
അങ്ങനെ യൗവനത്തിലെ ഉത്സാഹമുള്ളവരാകുമ്പോൾ ഒരു നാസിയുടെ അല്പ സ്വഭാവത്തിലേക്ക് നമുക്ക് ഈ
പൊലി
അതൊക്കെ നല്ല കാര്യം തന്നെ. എന്നാൽ അന്നേരം നമുക്ക് ബുദ്ധിയോ പിതാവിന്റെ ക്ഷമയോ
ഇല്ലായിരിക്കും.
നല്ല അധ്യാപകരായിരിക്കുന്ന നല്ല
പിതാക്കന്മാരായിരിക്കും.
പിതാക്കന്മാർ തങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും കൈക്കൊള്ളുവാനുള്ള
ക്ഷമയുണ്ടായിരുന്നു.
സാക്ഷരത 100% ഒന്നാം ക്ലാസ്സോ എല്ലാവരും ആഗ്രഹിക്കുന്നത്.
Many of you are fathers and you know how it is. All your children are not the same. And as your children grow up, you'll find one is better than the other. One is cleverer. One has got more a sense of responsibility. One is lazy. One is very neat and one is very untidy. And one is very obedient and one is always playing the fool.
അവരെ എല്ലാവരും വിഭജനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിതാവിന്റെ പിതാവിന്റെ പകുതി ഭാഗവും നശിപ്പിച്ചതിന് ശേഷം മടങ്ങി വരുമ്പോൾ
അവന്റെ
കയ്യിൽ മോതിരം ഇടുകയും എന്റെ അടുത്ത് വന്നിരിക്കുക എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന പിതാവിനെ നമ്മൾ കാണുന്നത്.
സോ എ ഫാദർ ഈസ് ലൈക് ദാറ്റ്.
പിതാവുമാർ അങ്ങനെയാണ്.
ഹി വെന്റ് ഔട്ട് ഓഫ് ദ ഹൗസ് ഫോർ ദി പ്രോഡിഗൽ സൺ ആൻഡ് ദെൻ ഹി വെന്റ് ഔട്ട് ഓഫ് ദ ഹൗസ് ഫോർ ദി എൽഡർ സൺ ആൾസോ ഹൂ വാസ് ആൾസോ ബിറ്റ് സ്റ്റബർൻ ആൻഡ് ലൈക് എ സ്പോയിൽഡ് ചൈൽഡ്.
പിതാവിന്റെ പുത്രന് വേണ്ടിയും പിതാവ് പുറത്തേക്ക് പോയി അവനെ കൂട്ടിക്കൊണ്ടുവരുന്നു. ആ എതിർപ്പോടെ പുറത്തു നിൽക്കുന്ന മുതിർന്നവരെ അവൻ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് വരാൻ പുറത്തേക്ക്
പോകും.
അപ്രകാരമുള്ള ഒരു വ്യക്തിയാണ്.
പിതാവ്
ആരെയും നിർബന്ധിക്കുന്നില്ല.
വൺ തിങ് ഗോഡ് നെവർ ഡസ് ഈസ് ഹി ഡസ് നോട്ട് ഫോഴ്സ് ആനിതിങ്.
പിതാവ് എല്ലായ്പ്പോഴും ചെയ്യുന്ന ഒരു കാര്യം അവൻ ആരെയും നിർബന്ധിക്കുന്നില്ല എന്നുള്ളതാണ്.
I said that yesterday in the meeting. If we God forces people, we'll be like computerized robots.
രാത്രി ഞാൻ നിങ്ങളോട് സംസാരിച്ചല്ലോ, കർത്താവ് ആരെയെങ്കിലും നിർബന്ധിക്കുകയാണെങ്കിൽ നമ്മളൊക്കെയും യന്ത്രമനുഷ്യനെ
പോലെയായിരിക്കും.
നമ്മൾ ഈ ദഹങ്ങളെ പോലെ ഒരു മറ്റൊരു വിപത്തിയും അതെല്ലായ്പ്പോഴും ഫലം പുറപ്പെടുവിക്കുന്ന ഭക്ഷണങ്ങളെ
പോലെയായിരിക്കും.
എന്തിനാണ് ദൈവം മക്കളെ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്ന് അറിയാൻ ആഗ്രഹം.
The moment you force people, whether you like it or not, you're going to obey me one day. It's no longer a child, it's a robot.
നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ഞാൻ പറയാം, നിങ്ങൾക്ക് അനുസരിക്കണം എന്ന് നിങ്ങൾ ഒരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് മകനല്ല, അതൊരു യന്ത്രമനുഷ്യനാണ്.
It's by choice. Whosoever will let him come is the word of God in the last day of the scripture.
ഉദാഹരണത്തിന് അവസാന ഭാഗത്തെ വചനം പറയുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കടന്നു വരികയില്ല.
It's no compulsion. Even in the last page of Revelation 22 it says, those who want to come and drink, let them come.
കുടിപ്പാൻ താല്പര്യമുള്ളവർ കടന്നു വന്ന് കുടിക്കട്ടെ എന്നാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിൽ പറയുന്നത്.
God is a
father. അവനാരെയും നിർബന്ധിക്കുന്നില്ല.
If you want to come, you come.
നിനക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ കടന്നു വരിക.
Want to go, you go.
നിനക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ കടന്നു പോകും.
Last page of scripture it says, he who is filthy, let him be filthy. I'm not going to change it.
അല്ലാതെ അവസാന ഭാഗത്ത് പറയുന്നു, അശുദ്ധനിയും അശുദ്ധിയിൽ തന്നെ കഴിയട്ടെ.
He was righteous, let him be righteous.
നീതിമാൻ തന്നെ തന്നെ ഇനി നീതിയിലുള്ള.
He was holy, let him be holy.
വിശുദ്ധനിയും വിശുദ്ധിയിൽ തന്നെ കഴിയട്ടെ.
And he was unholy, let him be unholy.
അശുദ്ധൻ അശുദ്ധിയിൽ തന്നെ കഴിയട്ടെ.
What is that key?
എന്താണ് അർത്ഥമാക്കുന്നത്?
God doesn't force anyone.
Because
a forced holiness is not holiness.
നിർബന്ധത്താലുള്ളതാകുന്ന ഒരു വിശുദ്ധി യഥാർത്ഥ വിശുദ്ധിയല്ല.
It's like forcing a man to pay his tithe. It's law.
ദശാംശം കൊടുക്കാനായിട്ട് ഒരാളെ നിർബന്ധിക്കുന്നത് ന്യായപ്രമാണമാണ്.
In the Old Testament, God forced people, whether you like it or not, you have to pay 10%.
അതേ നിയമത്തിൽ യഹോവ ദൈവത്തിന്റെ ജനത്തിന്റെ മേൽ നിർബന്ധമായിരുന്നു, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും നീ ദശാംശം നൽകണം.
He didn't say you have to be happy about it, but he said you just got to give it, whether you're happy or not.
നിനക്ക് സന്തോഷമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ പ്രസക്തമല്ലായിരുന്നു. നീ അത് നൽകുക തന്നെ
വേണം. In the New Testament, the Lord says God loves a cheerful giver.
പുതിയ നിയമത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, ഹൃദയത്തിൽ സന്തോഷങ്ങൾ കൊടുക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നുണ്ട്.
It's not that God is changed.
ദൈവം മാറിയിട്ടില്ല.
He's never changed.
അവൻ ഒരിക്കലും മാറുന്നില്ല.
Always loves cheerful giver.
അവൻ എല്ലായ്പ്പോഴും സന്തോഷത്തോട് കൊടുക്കുന്നവനെ സ്നേഹിക്കുന്നു.
But he had to teach man that the law will never save.
എന്നാൽ അവനെ ജനത്തെ പഠിപ്പിക്കുന്ന ഒരു ആവശ്യമുണ്ടായിരുന്നു. ന്യായപ്രമാണത്തിന്
ഇല്ല. He brings us to the new covenant where we give cheerfully.
പുതിയ നിയമത്തിൽ സന്തോഷത്തോട് കൊടുക്കുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മളെ
കൊണ്ടുവരുന്നു.
எல்லாம் சந்தோஷத்தோட அனுசரிக்கும்.
And so, a father loves all his children. Those who have chosen to be his children. Not all who have chosen to be his children. We read in 1 John chapter 3. There's something made obvious, it says here.
വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം ഇവിടെ
പറയുന്നുണ്ട്. ദൈവത്തിന്റെ
മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു.
സോ ദേർ ഈസ് എ മാനിഫെസ്റ്റേഷൻ ചിൽഡ്രൻ ഓഫ് ഗോഡ് ആൻഡ് ചിൽഡ്രൻ ഓഫ് ദി ഡെവിൾ.
പിശാചിന്റെയും ദൈവത്തിന്റെ മക്കളുടെ ഒരു വെളിവാക്കൽ അവിടെ നടക്കുന്നു.
ആൻഡ് ഇറ്റ് സേസ് ഫർദർ വേഴ്സ് ചാപ്റ്റർ 5 വേഴ്സ് 1
ഒന്ന് യോഹന്നാൻ 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു.
The last part, whoever loves the father loves the child born of him.
ജനിപ്പിച്ചവരെ സ്നേഹിക്കുന്നവരെല്ലാം അവരിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു.
By this we know we love the children of God and we love God and keep his commandments.
നാം ദൈവത്തെ സ്നേഹിച്ചവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം.
So the primary manifestation of love is among God's people.
ദൈവസ്നേഹത്തിന്റെ ആദ്യത്തെ തെളിവ് ദൈവജനത്തിന്റെ ഇടയിൽ തന്നെയാണ്.
Now if we were to use human logic,
മനുഷ്യന്റെ ബുദ്ധി നിങ്ങൾ ചിന്തിച്ചാൽ,
he would say, all men will know you are my disciples when you love them.
എല്ലാ ജനങ്ങളും നിങ്ങളുടെ ശിഷ്യന്മാരെന്ന് അറിയുന്നത് നിങ്ങൾ അവരെ സ്നേഹിക്കുമ്പോഴാണ്.
Doesn't that sound more logical than saying, all men will know you are my disciples when you love one another?
നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ശിഷ്യന്മാരെന്ന് അറിയുന്നു എന്നുള്ളതാണോ ഇപ്പോൾ പറഞ്ഞ വാക്യമാണോ? മനുഷ്യന്റെ ബുദ്ധി ചിന്തിച്ചാൽ കൂടുതൽ
അതിനെക്കുറിച്ച്
വളരെ ചിന്തിച്ചിട്ടുണ്ട്.
ഹൗ വിൽ സംബഡി നോ ഐ ആം ദി ഡിസൈപ്പിൾ ഓഫ് ജീസസ് ഇഫ് ഐ ലവ് ഹിം? ഹി സേ നോ ഐ ആം ദി ഡിസൈപ്പിൾ ഓഫ് ജീസസ്. ദാറ്റ്സ് വാട്ട് അപ്പീൽസ് ടു മൈ ഹ്യൂമൻ ലോജിക്.
സാധാരണ മനുഷ്യന്റെ ബുദ്ധി പ്രയോഗിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ യേശുവിനെ കൂടുതലായിട്ട് സ്നേഹിക്കുമ്പോഴാണ്.
When I love that stranger,
ഞാനൊരു അവിശ്വാസി ഒരു അപരിചിതനെ സ്നേഹിക്കുമ്പോഴാണ്
കൂടുതലായിട്ട്
അപ്പോഴാണ് അവൻ അറിയുന്നത് ഞാൻ യേശുവിന്റെ ഒരു
ശിഷ്യനാണ്.
പറഞ്ഞു
Jesus said that unbeliever will know you are a disciple of mine when you love one another, not when you love him.
ഒരു അപരിചിതനായ അവിശ്വാസി നീ ദൈവത്തിന്റെ ശിഷ്യനാണെന്ന് അറിയുന്നു യേശുവിന്റെ ശിഷ്യനാണെന്ന് അറിയുന്നത് നിങ്ങൾ വിശ്വാസികളുടെ തമ്മിലുള്ള സ്നേഹം കാണുമ്പോഴാണ്.
You know, there's a lot of teaching in Christendom which comes from human logic and not from the word of God.
മനുഷ്യന്റെ ബുദ്ധിക്ക് നിന്നും വരികയും ദൈവവചനത്തിന് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത പല കാര്യങ്ങളും ക്രിസ്തീയ കോണത്തിൽ ഇപ്പോൾ നടപാടുന്നു.
And the reason for that is only one thing.
അതിന്റെയൊക്കെയും മൂലഭേദം എന്ന് വെച്ചാൽ അഹങ്കാരം ഒന്ന് മാത്രമാണ്.
We think we know everything.
നമ്മൾ ചിന്തിക്കുന്നു നമുക്ക് എല്ലാം അറിയാം.
Even the Apostle Paul says, we know nothing as we ought to know.
അപ്പോസ്തലനായ പൗലോസ് പറയുന്നു നമ്മൾ അറിയേണ്ട വിധം ഇതുവരെ ഒന്നും
അറിഞ്ഞിട്ടില്ല. My thoughts are not your thoughts, my ways are not your ways.
ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു എന്റെ വഴികളല്ല നിന്റെ വഴികൾ.
I learned that long ago. My way of thinking is different from God's way of thinking.
ദൈവം പണ്ടേ എനിക്ക് മനസ്സിലാക്കി തന്നു ഞാൻ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം ചിന്തിക്കുന്നത്.
If I had my way, I would have run this world in a very different way.
ഈ ലോകത്തിന്റെ മേൽ എനിക്ക് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഈ വിധമായിരുന്നില്ല.
First of all, I would never have allowed any false religion to come up. I would have not allowed anyone to start a false religion.
ഒരു ദുരുപദേശം അങ്ങനെയുള്ള ഒരു മതങ്ങൾ ഒരിക്കലും ലോകത്ത് ഉടലെടുക്കാൻ ഞാൻ അനുവദിക്കില്ല.
I would never have allowed any cults to develop.
ഒരു ദുരുപദേശ കൂട്ടായ്മകളും ഭൂമിയിൽ ഉടലെടുക്കാൻ ഞാൻ അനുവദിക്കില്ല.
I'm sure God could easily stop that.
എനിക്ക് തീർത്തും ബോധ്യമുള്ള കാര്യമാണ് ദൈവത്തിന് ഇതൊക്കെ തടയുവാൻ
സാധിക്കുന്നത്.
ഒരു ദുരുപദേശ കൂട്ടായ്മ തുടങ്ങുന്ന ഒരു മനുഷ്യനെ അവനെ കൊല്ലുവാനുള്ള അധികാരം
ദൈവത്തിനുണ്ടെന്ന്.
എന്നാൽ ദൈവത്തിന്റെ വഴികൾ തീർച്ചയായും
He allows so many false religions, so many cults in Christianity, so many denominations, so many people to do and teach so many things.
പല മതങ്ങൾ ഉടലെടുക്കുവാനും ക്രിസ്തീയ കോണത്തിൽ തന്നെ ദുരുപദേശ കൂട്ടായ്മകൾ വരുവാനും ജനത്തിന് പലതും ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം ദൈവം
അനുവദിക്കും.
കാരണം എന്തെന്നാൽ അവന്റെ വഴികൾ എന്റെ വഴികളല്ല.
I thought, why does God allow it like this?
ഞാൻ ചിന്തിക്കാറുണ്ട് പ്രതാപി എന്തുകൊണ്ടാണ് നീ ഇതൊക്കെ അനുവദിക്കുന്നത്.
So that I can become spiritually wise.
എനിക്ക് ആത്മീയമായിട്ട് ബുദ്ധിയുള്ളവനായി തീരുവാനാണ് ദൈവം സഹായിക്കുന്നത്.
My spiritual senses get sharpened.
എന്റെ ആത്മീയ ബുദ്ധിപൂർമ്മത തെളിഞ്ഞു.
To know God and to distinguish God from all the other concepts.
ഈ വ്യാജമായിട്ടുള്ള മറ്റതിൽ നിന്നൊക്കെയും യഥാർത്ഥ ദൈവികം എന്തെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ദൈവം എന്നെ സഹായിക്കും.
Like a bank person can distinguish a real note from a counterfeit note, which we may not be able to distinguish.
ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെ ഒരു വ്യാജ നോട്ടും നല്ല നോട്ടും വളരെ പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ചിലപ്പോൾ സാധ്യമായെന്ന് വരില്ല.
And God wants to train our spiritual faculties so that we can have that kind of discernment.
അങ്ങനെയുള്ള വിവേചനത്തിന്റെ ആത്മാവിലേക്ക് വരുവാനായിട്ട് നമ്മുടെ ആത്മീയ ബദലുകളെ ബലപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മളെ
സഹായിക്കും. That's why we allow so many things which look so similar to the truth to be around us so that we can choose and develop our spiritual faculties.
അതുകൊണ്ടാണ് നമുക്ക് ചുറ്റും സത്യമെന്നും നീതിയെന്നും തോന്നുന്ന പല കാര്യങ്ങളും ഉടലെടുക്കുകയും ഇതിൽ നിന്നും ഏതാണ് സത്യമെന്ന് മനസ്സിലാക്കുവാനായിട്ട് വെളിപ്പാട് ചെയ്യുന്നത്.
Like many question papers nowadays are multiple choice questions.
ഇപ്പോൾ പല ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങൾ ഈ ലോകത്തിൽ നടക്കുന്ന പല പരീക്ഷകളുടെയും ചോദ്യോത്തരങ്ങൾ മൂന്ന് നാല് ഉത്തരങ്ങൾ തന്നിട്ട് അതിൽ ഏതെങ്കിലും
തിരഞ്ഞെടുക്കാനുള്ള
അവർ പറയും അവർ നമുക്ക് നാല് ഉത്തരങ്ങൾ തരും എ ബി സി ഡി എന്നുള്ളതില്.
Now, you know, those answers will be so similar to each other. Otherwise, there's no test.
ഈ നാല് ഉത്തരങ്ങളും ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും.
I mean, if they are so widely separated, then of course, there's no test there. Then you don't test a person's intelligence.
ഈ നാലും തമ്മിൽ ധാരാളം വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഇതിങ്ങനെ പരിശോധിക്കേണ്ട പരീക്ഷണത്തിന്റെ ആവശ്യമില്ല.
But when it's very close,
അത് ഈ മറുപടികളെല്ലാം ഏകദേശം അടുത്തിരിക്കുമ്പോൾ
then you get confused.
അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉളവാകും.
Is it this?
എ ആണോ ബി ആണോ ശരി എന്നുള്ളതിനെ കുറിച്ച്.
And all the answers will be very close to each other.
ഈ നാല് ഉത്തരങ്ങളും പരസ്പരം വളരെ അടുത്ത് പോയിരിക്കും.
And God gives us tests like that.
ദൈവം അപ്രകാരമുള്ള ഒരു പരീക്ഷ തരികയാണ്.
There'll be about 500 of them, not just 4. And all will be so close to each other, you've got to pick out the right one.
ഇപ്പൊ നാലായിരിക്കും ചിലപ്പോ 500 എണ്ണമായിരിക്കും. ഇതെല്ലാം വളരെ അടുത്തിരിക്കും. ഇതിൽ ഒരെണ്ണം നിങ്ങൾ
തിരഞ്ഞെടുക്കുന്നത്. So many people stressing, so many things. About 500 of them, and I had to pick out the right one.
ഈ 500 എണ്ണത്തില് പല മതങ്ങൾ, പല കൂട്ടായ്മകൾ, പല ഉപദേശങ്ങൾ, ഇതിലൊക്കെ ഇതിൽ നിന്നും സത്യമായി ഞാൻ തിരഞ്ഞെടുക്കുന്നു.
Some of them are very obvious.
അത് ചിലത് തെറ്റാണെന്ന് കണ്ടപ്പോൾ നമുക്കറിയാം ഇത് സത്യമല്ല.
2 + 2 = 6. That can't be the truth.
രണ്ടേ അധികം 2 = 6 പറഞ്ഞാൽ നമുക്കറിയാം അത് അത് നമ്മൾ സ്വാഭാവികമായിട്ട് തന്നെ.
Lot of things in the earth we can reject immediately.
പല കാര്യങ്ങളും ലോകത്തുള്ള വളരെ പെട്ടെന്ന് തന്നെ തീരുമാനത്തിലേക്ക്.
They don't accept salvation. They don't accept the deity of Jesus Christ.
യേശുക്രിസ്തുവിന്റെ വിശുദ്ധിയുമില്ല രക്ഷയുമൊന്നും അവന്റെ ക്രൂശ് മരണമൊന്നും
വിശ്വസിക്കാത്ത
അതൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന്
അതിനുശേഷം
വീണ്ടും ധാരാളം ഉത്തരങ്ങൾ അവിടെ കിടക്കുന്നു. അതിലും സത്യം തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ട്.
And there God allows us to be exercised and he tests our sincerity and all those things.
അവിടെയാണ് നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ ആത്മീയ ബുദ്ധിപൂർവ്വതയും നമ്മൾ വെളിവാക്കുന്നത്.
He tests our honesty.
നമ്മുടെ സത്യസന്ധതയാണ് അവിടെ പരിശോധിക്കുന്നത്.
I believe when we read the scriptures,
നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ
God tests our honesty.
ദൈവം നമ്മുടെ സത്യസന്ധതയെ അളക്കുന്നു.
You know, I was born into a denomination. I was born into a church group that didn't believe in water baptism.
മുതിർന്ന സ്ഥാനത്തിൽ വിശ്വസിക്കാത്ത ഒരു സഭാഭാവത്തിനാണ് ഞാൻ ജനിച്ചു
വളർന്നത്.
ഞാൻ വീണ്ടും
ജനിച്ചപ്പോൾ
1.5 വർഷക്കാലം ഞാൻ മുതിർന്ന സ്ഥാനം എടുത്തില്ല.
ബിക്കോസ് സം പീപ്പിൾ ഫ്രം മൈ ജേക്കബൈ ചർച്ച് സെഡ് നോ, ഇഫ് യു ടേക്ക് ബാപ്റ്റിസം യു വിൽ ബി ത്രോൺ ഔട്ട് ഓഫ് ദി ചർച്ച്, ഇഫ് യു ഡോണ്ട് ടേക്ക് യു കൻ സ്റ്റേ ഹിയർ ആൻഡ് സേവ് സോ മെനി പീപ്പിൾ.
എന്റെ കൂടെ ഉണ്ടായിരുന്ന യാക്കോബ സമുദായത്തിൽ പലരും എന്നോട് പറഞ്ഞു, നീ സ്ഥാനപ്പെട്ടു കഴിഞ്ഞാൽ നിന്നെ സഭയിൽ നിന്നും പുറത്താക്കും, എന്നാൽ നീ സ്ഥാനപ്പെടാതെ ഇവിടെ നിന്നാൽ പല ആത്മാക്കളെയും ഇവിടെയും ധാരാളം ആത്മാക്കൾ
രക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്.
ഈ കാര്യങ്ങൾ എന്റെ മനസ്സിൽ നല്ലൊരു ചിന്തയായിട്ട് വരികയും ഈ വീണ്ടും ജനിക്കപ്പെട്ട വേർപാട് ജീവിക്കുന്നവർ അവർ ഓൾറെഡി വിശുദ്ധരാണ്, എന്നാൽ ഇവിടെ വിശുദ്ധരല്ലാത്തവരെ രക്ഷിക്കുവാനായിട്ട് എന്റെ ഹൃദയത്തിൽ ഒരു തോന്നൽ ജനിച്ചു. ഞാൻ അവിടെ നിന്ന് 1.5 വർഷക്കാലം
സ്ഥാനപ്പെടാതിരുന്നു.
ബുദ്ധിയിൽ അടിസ്ഥാനപ്പെട്ട് ഞാൻ പോകുമ്പോഴുണ്ടാകുന്ന അതൊക്കെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്.
It's like saying there are thousands of people in the pit, so if you stay in the pit you can help some of them to come out.
ആയിരം പേർ കുഴിയിൽ കിടക്കുന്നു, ആ കുഴിയിൽ നീ ആയിരുന്നാൽ ഇവരെ നിനക്ക് രക്ഷിക്കാമെന്ന് ചിന്തിക്കുന്നത്
പോലെയാണ്. How can I help them come out if I don't come out first myself?
ഞാൻ ആ കുഴിയിൽ കയറാതെ എനിക്ക് എപ്രകാരം ഇവരെ ആ കുഴിയിൽ നിന്ന് കയറ്റി വരുത്താം?
So I knelt down to pray. God would say, you're not listening to me, why should I listen to you?
So then
I realized that I cannot save people, only God can save
them. God
can never use me if I don't obey him.
And
I said, I'm going to obey him, I don't care what anybody throws me out of anywhere.
അപ്പോൾ ഞാൻ തീരുമാനിച്ചു, എന്നെ ആരെവിടെ തെറിഞ്ഞാലും ഞാൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചു.
Then I was in the brethren assembly.
അതിനുശേഷം ഞാൻ brethren.
They don't believe in the baptism of the Holy Spirit and speaking in tongues and things like that.
അവർ പരിശുദ്ധാത്മാവിനെ കുറിച്ചും അനുഭവത്തിൽ സംസാരിക്കുന്നതിൽ വിശ്വസിക്കുന്നവരല്ല.
So I found in this, as I read the scriptures, I had to change my opinion on that.
തിരുവചനം വായിച്ചപ്പോൾ എനിക്ക് ബോധ്യമായി എന്റെ ഇപ്പോഴത്തെ മനസ്സിലാക്കിയിരിക്കുന്ന എനിക്ക് മാറ്റണം അത്.
Wherever we see something like that in God's word,
ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ സത്യങ്ങളെ കാണുമ്പോൾ,
we must be willing to move on with God.
ദൈവത്തോട് ചേർന്ന് നടപ്പാൻ നമ്മൾ
സന്നദ്ധരായിരിക്കണം.
അതെല്ലായ്പ്പോഴും സത്യമാണ്.
But the test of it is this.
എന്നാൽ അത് പരിശോധിക്കപ്പെടുന്ന ഇങ്ങനെയാണ്.
Does it build the body of Christ? Does it build better fellowship?
സത്യസഹോദരന്മാരുമായിട്ട് കൂട്ടായ്മ ബന്ധത്തെ വളർത്തുന്നുണ്ടോ എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനമായിട്ട്.
A holiness or a spiritual growth which does not build fellowship with the congregation.
ഒരു വിശുദ്ധിയും ഒരു ആത്മീയ വളർച്ചയും കൂട്ടായ്മ ബന്ധം വളർത്തുന്നില്ലെങ്കിൽ അത് വ്യാജമാണ്.
Then I found at another stage I'm being defeated by sin in my life.
അടുത്ത പടിയായി ഞാൻ ഒരു കാര്യം കാണുന്നു, ഞാൻ എന്റെ പാപങ്ങൾ തോൽപ്പിക്കപ്പെടുന്നതായി.
I said, Lord, there must be more in the Christian life, not just always defeated.
എനിക്ക് ബോധ്യമായി ക്രിസ്ത്യൻ ജീവിതത്തിലെ ഒരു തോൽവി അടയുന്നില്ല, ഒരു വിജയത്തിന്റെ ജീവിതം ഉണ്ട് എന്നുള്ളത്.
Like that, God led me on. I saw the body of Jesus.
അതിനുശേഷം കർത്താവിന്റെ ശരീരമാണ് സഭയെക്കുറിച്ച് വെളിപ്പാടിരിക്കുന്നത്.
See, Romans is something like that.
റോമാലേഖനത്തിൽ അപ്രകാരമാണ്.
Romans is an explanation of the gospel.
റോമാലേഖനം സുവിശേഷത്തിന്റെ വിശദീകരണമാണ്.
There is no book in the whole Bible that explains the gospel logically, step by step, like Romans.
റോമാലേഖനത്തെ പോലെ ഒരു പുസ്തകം അല്ലാതെ വേറെ ഒരു പുസ്തകത്തിലും സുവിശേഷം പടിപടിയായിട്ട് വ്യക്തമായിട്ട് വിശദീകരിക്കുന്നില്ല.
And this is the gospel we must proclaim in all our churches.
നമ്മുടെ സഭയിൽ എല്ലായിടത്തും നമ്മൾ വിശദീകരിക്കുന്ന സുവിശേഷം ഇതുതന്നെയാണ്.
And step by step by step by step to God's ultimate purpose is like a mountain top.
പടിപടിയായിട്ട് ദൈവത്തിന്റെ ആത്യന്തികമായ ഹിതത്തിലേക്ക് നമ്മൾ കടന്നു.
Anywhere along the way I can stop.
ഈ പടികളുടെ മധ്യഭാഗത്ത് എവിടെയെങ്കിലും നിൽക്കാം.
See, Romans 1 and 2 is dealing with people who the various types of sin people live in.
റോമാലേഖനം ഒന്നും രണ്ടും പല ഭാഗങ്ങളിൽ ജസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്.
Wicked worldly sins and religious sinners in chapter 2.
ലോകപരമായിട്ടുള്ള മോശമായ പാപങ്ങളും സഭാപരമായിട്ടുള്ള ആത്മീയമായി തോന്നിക്കുന്ന പാപങ്ങളുമാണ് സഭയിൽ
നടക്കുന്നത്.
ലോകപരമായിട്ടുള്ള ലൗകിക പാപികളുമുണ്ട്, ആത്മീയ ഓണത്തിലുള്ള
പാപങ്ങളും.
ആ പുതിയ നായകത്തിന്റെ ആ ഉപമയിൽ പറയുന്ന പോലെ മൂത്ത സഹോദരന്റെ പുല്ലും ഇളയ
സഹോദരനും.
മൂന്നാമത്തെ അവൻ പറയുന്നു എല്ലാവരും
പടിപടിയായിട്ട്
അവർ കടന്നു പോകുന്നത് എങ്ങനെയാണ് ദൈവം അവരെ തിരിച്ചു.
മൂന്നാമത്തെ
24 വായിക്കുന്നു, അവന്റെ കൃപയാൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ
all our sins verse 25.
വിശ്വസിക്കുന്നവർക്ക് തന്റെ രക്തം മുഖാന്തരം എല്ലാ പാപത്തെയും മായ്ച്ചു കളയുന്നു. ചിലർക്ക് അവിടെ നിൽപ്പാനായിട്ട് സാധിക്കും.
Goes on in chapter 4 and chapter 5 to be justified by faith.
നാലിലും അഞ്ചിലും വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ച് പറയും.
That means we are now accepted by God.
ഇപ്പോൾ നമ്മൾ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു.
A little more up the mountain, you can stop there if you like.
അതാ മലയുടെ അല്പം ഉയർന്ന പടിയിലേക്ക് നമ്മൾ കയറിയിരിക്കുന്നു, നമുക്ക് വേണമെങ്കിൽ അവിടെ നിൽക്കാം.
Chapter 6.
അവിടെയും ഒരു വ്യക്തിപരമായ ഒരു വിശുദ്ധിയെ കുറിച്ചാണ്
പറയുന്നത്.
അവിടെയും നിങ്ങൾക്ക്
നിർത്താം.
ഇപ്പോൾ എനിക്ക് പാപത്തിന്റെ
മഞ്ചേ
ഈ മലയുടെ താഴെയുള്ള ജനങ്ങളെ പോലെ അല്ല ഞാനത് എനിക്ക് ചിന്തിക്കാം.
not, with all my holiness may be a legalistic rule type rules and regulations type of holiness.
എന്റെ എല്ലാ അഭിഷ്ടിയോടും ചേർന്ന് വെച്ച് എനിക്ക് ഒരു നിയമത്തിന്റെ ഇതിൽ ജീവിക്കുന്ന ഒരു ലീഗലിസ്റ്റിക് ആയിട്ട് തന്നെ ജീവിക്കാൻ
പറ്റും. It's not a holiness of love.
അത് സ്നേഹത്തിന്റെ ഒരു വിശുദ്ധിയല്ല.
You see, for example,
ഉദാഹരണമായിട്ട്
supposing a man's got victory over anger.
ഒരു മനുഷ്യനെ കോപത്തിന്റെ മധ്യം ലഭിച്ചിരിക്കുന്നു.
He goes home one day.
അവൻ ഒരു ദിവസം ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു.
His wife is just furious and yells at him.
അവന്റെ ഭാര്യ അവന്റെ നേരെ പല്ലുകടിച്ച് കോപിഷ്ഠയായിട്ട് നിൽക്കുന്നു.
She is also supposed to be a believer.
അവളും ഒരു വിശ്വാസിയായിരിക്കും.
And he stands there patiently, not saying anything.
ഒന്നും പറയാതെ ക്ഷമാശയില്ലാതെ അവിടെ നിൽക്കുന്നു. ഒരു മറുപടി.
Who is more spiritual?
അവിടെ ആരാണ് കൂടുതൽ ആത്മീയനായിട്ടുള്ളത്?
The wife who yells at him or this man who is patiently keeping quiet?
പല്ലുകടിച്ച് ദേഷ്യത്തോട് സംസാരിക്കുന്ന ഭാര്യയോ ഒന്നും ഇണ്ടാതിരിക്കുന്ന ഭർത്താവ്?
He's thinking,
ചിന്തിക്കുന്ന ഇവിടമാണ്.
Lord, I thank you. I am not like
that. കർത്താവേ, ഇവളെ പോലെ ഞാൻ ആയിരിക്കുന്നതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു.
I thank you. I'm spiritual.
ഞാൻ ആത്മീയനായതിനാൽ ഞാൻ സ്തുതിക്കുന്നു.
I'm a carnal person like my wife.
കർത്താവേ,
that victory.
ഈ പാപത്തിന്റെ മേൽ ജയമില്ലാത്ത കോപത്തിന്റെ മേൽ ജയമില്ലാത്ത ലൗകികമായ ഭാര്യയെക്കാൾ നിന്നെ നല്ലവരാക്കി ഞാൻ നിന്നെ സ്തുതിക്കുന്നു.
The wife is thinking, oh Lord, why did I lose my temper? I'm sorry. I lost my temper.
ഭാര്യ നിന്നെ കർത്താവേ, എന്തുകൊണ്ടാണ് ഞാൻ ഈ കോപത്തിൽ വീണുപോയത്? എന്നോട് നീ ക്ഷമിക്കണമേ എന്ന് ഭാര്യ നിന്നെ വിളിക്കുന്നു.
Who's more spiritual?
ഇപ്പോൾ ആരാണ് കൂടുതൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ആരാണ് കൂടുതൽ
അംഗീകരിക്കുന്നത്?
മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ നോക്കി നോക്കുന്നു.
അവന്റെ
ആ കോപത്തിനുള്ള ജയം പുറമേ ഉള്ള നിയമ അടിസ്ഥാനമായ
വിജയം.
അങ്ങനെയുള്ളവർ ഏഴാം അധ്യായത്തിലേക്ക് കടന്നുപോകാൻ ന്യായപ്രമാണത്തിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക്
മോർ.
അത് അടുത്തൊരു പടിയാണ്.
ചാപ്റ്റർ 8 വി ഗോ സ്റ്റിൽ ഹയർ ഇൻടു ലൈഫ് ഇൻ ദി ഹോളി സ്പിരിറ്റ്.
അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു.
Where you believe that whatever people may do to you, verse 28 of Romans 8, everything was for your good. Where you say, if God is for me, who can be against me? Verse 31. It is still an individual life. We haven't come to body life yet.
ഇപ്പോഴും നമ്മൾ ആ ശരീരത്തിന്റെ ബന്ധത്തിലുള്ള കൂട്ടായ്മയിലേക്ക്
വന്നിട്ടില്ല. ഇൻഡിവിജ്വൽ ഹോളിനെസ്, ഇൻഡിവിജ്വൽ വിക്ടറി, ഇൻഡിവിജ്വൽ ട്രയംഫ്,
ഇതൊക്കെയും വ്യക്തിപരമായ ജയവും വ്യക്തിപരമായ ജയഘോഷവുമാണ്.
And then in chapter 9, 10 and 11 he speaks about more about Israel, how salvation is better than what Israel got.
9ഉം 10ഉം അവൻ പറയുന്ന ഇസ്രായേൽ മക്കളെ കുറിച്ചും അവരുടെ രക്ഷയിലും ഉപരിയായിട്ടുള്ള ഉയർന്ന ഒരു രക്ഷ നമുക്ക് ലഭിക്കുന്നതിനെ കുറിച്ചുമാണ്.
That's like something put in brackets. We move on to chapter 12.
അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിൽ ഇട്ടുകൊണ്ട് 10ാം അധ്യായത്തിലേക്ക് നമുക്ക്
കടക്കാം.
12ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരാം.
Now he says, in view of this wonderful salvation that you have experienced in chapter 8,
8ാം അധ്യായത്തിൽ നമ്മൾ അനുഭവിച്ച ഈ മഹത്തരമായ രക്ഷയെ
what should we do?
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നു.
We must present our body totally to God, verse 1.
നാമത്തിൽ നമ്മുടെ ശരീരങ്ങളെ ജീവനെ
വിശുദ്ധിക്കുള്ള allow God to change our mind, verse 2.
നാമത്തിൽ പറയുന്നു നമ്മുടെ മനസ്സിനെ ശരീരത്തിലേക്ക്
കടന്നു.
എല്ലാ അവയവങ്ങളും പല അവയവങ്ങളും ഉണ്ടെന്നാൽ ഒരു ശരീരമാണ്.
There are different gifts. Verse 6, let's use our gifts to serve one another.
ആറാമത്തെ നമ്മൾ വായിക്കുന്നു, പല അവയവത്തിലും പല വരങ്ങളുണ്ട്.
How we should treat one another in the body of Christ.
ശരീരമാസഭയിൽ നമ്മൾ പരസ്പരം എങ്ങനെ കരുതണം എന്നതിനെ പെരുമാറണമെന്ന് നമ്മൾ പറയുന്നു.
Then in chapter 13, how a true Christian must conduct himself in an office or in subjection to the government.
സർക്കാരിലും ഓഫീസിലും ഒരു യഥാർത്ഥ വിശ്വാസി എപ്രകാരം കീഴടങ്ങി പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് 13ാം അധ്യായത്തിൽ പറയുന്നു.
It's all part of the gospel message.
ഇതൊക്കെ സുവിശേഷത്തിന്റെ ഭാഗം തന്നെയാണ്.
Finally we come to chapter 14 and 15.
സർക്കാരിൽ നമ്മൾ 14ാം അധ്യായത്തിലും 15ാം അധ്യായത്തിലും കടന്നു പോകുന്നു.
This is the culmination of the gospel.
Let's
see whether you've really experienced the fullness of the gospel.
സുവിശേഷത്തിന്റെ പൂർണ്ണമായിട്ടുള്ള നിങ്ങൾ അനുഭവിക്കുന്നു എന്നതിന് തെളിവായിട്ട്.
This is beyond everything. Beyond chapter 6, 7, 8, 12, 13.
ആറും ഏഴും എട്ടും പന്ത്രണ്ടിന്റെ ഒക്കെ ഉപരിയായിട്ട് കടന്നു വരുന്നൊരു ഉന്നതമായ അതെന്താണ്?
ചാപ്റ്റർ 14 വേഴ്സ് 1,
14ാം അധ്യായം 1ാം വാക്യം.
You accept one who is weak in the faith without passing judgment on his opinion.
സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളു.
One man, these so many differences of opinion in the body of Christ about unimportant matters. We're not talking about important matters if somebody doesn't believe in the deity of Christ or the death of Christ on the cross.
There are
so many other things. And we cannot give freedom to people. One man, verse 2, has faith that he may eat all things, another is weak, eats only vegetables. Now, if they are both immature, the man who is non-vegetarian will say everybody in the church must be non-vegetarian. The vegetarian will say everybody must be vegetarian. One man regards one day, verse 5, above another. One man says, we must do these things. Another man says, no, Sunday we can't do that.
We
can worship God only on Sunday, not on Friday.
Another
man says, what does it matter? It's all the same. I worship God Monday, Tuesday, Wednesday, Thursday, Friday, Saturday, Sunday, all day. Yeah, you know, there are so many differences of opinion like that. You know, even in husband and wife, it can be there. How do you know that you've really experienced the gospel? You can accept a brother who has these different views on different things without forcing him to have your view. And chapter 15, verse 1. We who are strong ought to bear the weaknesses of those without strength and not just please ourselves. The gospel has brought a person from the pit of sin in chapter 1 to become a strong believer. Chapter 15, verse 1.
How do you know whether
you're strong? You can bear with the weaknesses of
others. Otherwise,
you're not
strong.
You get irritated and upset with somebody who is carnal. You're not strong.
ഒരു ലൗകികനായിരിക്കുന്ന വിശ്വാസിയോടുള്ള ബന്ധത്തിൽ നിങ്ങൾ അസ്വസ്ഥനാകുകയും പോഷിതനാകുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ശക്തനായ
വിശ്വാസം
വഹിക്കുന്നു.
കെട്ടിടങ്ങളെ
താങ്ങി നിർത്തുന്ന തൂണുകൾ
പോലെയാണ്. സാംസൺസ് ടൈം ഇറ്റ് സേസ് ദ ഹോൾ ബിൽഡിംഗ് റെസ്റ്റഡ് ഓൺ ടു പില്ലേഴ്സ്.
സിംസോന്റെ കാലത്ത് ആ നമ്മൾ വായിക്കുന്നുണ്ട്, ആ വലിയ കെട്ടിടം നിലനിന്നിരുന്നത് ആ തൂണുകളുടെ
ബലത്തിലായിരുന്നു.
രണ്ട് തൂണുകൾ രണ്ട് ഭാഗത്തേക്ക് തള്ളി മാറ്റിയപ്പോൾ ആ കെട്ടിടം തകർന്നു
പോകും.
അത് പക്വത വന്നിട്ട് രണ്ട് സഹോദരന്മാരെയാണ് അവരുടെ ചുമലിൽ ആ മുഴുവൻ സഭയും പണിയപ്പെട്ടിരുന്നത്.
Mature brothers like that, the whole thing
collapses.
What is the mark of a pillar?
It
can bear the weight of the whole roof.
And
here it says, we who are strong ought to bear with the weaknesses of others. That's the father. Hey, this child of his is retarded. He has to take him to the bathroom. He has to make him sit quietly so that he's not a nuisance in the meeting. He's in the car, he's got to lock the doors to make sure the chap doesn't jump out.
ആണെങ്കിൽ അവരെ സുരക്ഷിതരായിട്ട് അകത്ത് സൂക്ഷിക്കേണ്ട
ആവശ്യമുണ്ട്. year after year after year for their retarded
children.
I remember hearing the testimony of a very godly man
who
had a retarded daughter. That daughter grew up to be about 23 years old or something before she died. Completely retarded. That father said this when the child died. He said, this is not a great relief to me, at last it's died. Now we would think that's a big relief. Now he doesn't have to take somebody here and carry somebody there and take somebody to the bathroom and things like that. This girl has been a tremendous source of my receiving grace from God more than all my other children. This child drove me to God more than the other one. If I had to live my life again, I would still choose that I have a girl like
this.
He became strong by bearing the weakness of someone. I remember a brother expressing it like this. In relationships. You know how some people, their heart is so narrow. You know, it's like a small room. How many people can sit in a small room? Maybe 3-4 people. Some people's hearts are like a large
room.
Hundreds of people can sit. The Corinthians were like this. Paul says to them in 2 Corinthians, chapter 6, verse
11,
last part. O Corinthians, our heart is open wide to you. But you, verse 12, you are restrained in your own affection. You are all little children. I'm speaking to you as children, verse 13. Open your heart wide. See, the Corinthian heart was so narrow, they didn't even have place for the Apostle Paul inside their heart. Paul says, my heart is wide. Because his heart is filled with the love of God. A lot of people talk about the love of God, but they don't have that love in their hearts. Their hearts are so narrow. The test is whether your heart is large. To receive all whom God has received. I said to the Lord like this. I said, Lord, I want as many brothers and sisters as you have children. As many children as you have. I want so many brothers and sisters. I want to have a heart that's like that. I mean, I can't become more spiritual than God. If God has received somebody, how can I reject? See, that's the end of the gospel, Romans
15.
This is where the gospel ends. Verse 7. Romans 15, 7. Accept one another as Christ accepted us to the glory of God. How did Christ accept us and when did Christ accept us? Did Christ accept you when you were wholehearted?
No.
He accepted you when you came, like the prodigal son, maybe you came for food. And he still accepted.
Now,
a teacher will not accept a student into a school like that.
No,
it's a good school.
Okay.
okay, show me your marks card. How much you got? Minimum 90%, otherwise you can't come to the school.
90%,
otherwise you can't enter the school. Go to one of the other schools.
സയൻസിന്റെ ഇത്രയും മാർക്ക് വേണമെങ്കിൽ തന്നെ ഇവിടെ എടുക്കുകയില്ല.
ഇതൊക്കെയും
അധ്യാപകരാണ്.
Whom does the father receive? Which of his children will the father receive around the table in his house? To whom all will you give food at your table among your children? You see their marks card first before you give them food?
There's
a lot of difference between a father and a teacher.
A
teacher has got narrow heart only for those who got more than 90%.
അധ്യാപന ഹൃദയം എടുക്കുമുള്ളതാണ് 90% കൂടുതൽ മാർക്കുള്ളവർക്കേ അവിടെ
സ്ഥലമുള്ളൂ.
എത്ര മാർക്ക് കിട്ടും?
അവന്
രണ്ടും രണ്ടിന്റെ ഉത്തരം പറയാൻ കഴിയില്ല.
പിതാവറിയും
താരമില്ല മകനെ എന്റെ ഒപ്പം
വന്നിരിക്കും.
ക്രിസ്തു കൈക്കൊണ്ടതുപോലെ നിങ്ങൾ പരസ്പരം കൈക്കൊണ്ടു.
അതൊരു
ദൈവിക മനുഷ്യന്റെ മുഖമുദ്രയാണ്.
You must get minimum 90% before I accept you. എന്നെ കൈക്കൊള്ളുന്നതിന് മുമ്പായി
നിനക്ക് 90% മാർക്ക് ലഭിക്കണമെന്നുള്ളൊരു വാദം അവനില്ല.
That sounds spiritual, but it's not.
അത് ആത്മീയമെന്ന് തോന്നുമെങ്കിലും അത് ആത്മീയമല്ല.
Did God accept me after I got victory over sin?
പാപത്തിന്മേൽ ജയലഭിച്ചതിനു ശേഷമാണ് ദൈവം എന്നെ കൈക്കൊണ്ടത്.
How many of you did Jesus accept after you got victory over sin?
പാപത്തിന്മേൽ നിങ്ങൾക്ക് ജയം ലഭിച്ചതിനു ശേഷം എത്ര പേർ നിങ്ങൾ യേശുവിനെ
കൈക്കൊണ്ടു? When I was a rotten, good-for-nothing sinner, nothing good. I have no desire for victory over sin. I just want to go to, I wanted to be accepted by the Lord, that's all. You know that even people who come to Jesus only for healing, He heals them also, He accepts
them.
He never told a person who is come for healing now, listen, are you going to be my disciple and I'll heal you?
സൗഖ്യത്തിനായിട്ട് വന്നവരോട് പോലെ യേശു ചോദിച്ചില്ല, ഇനി മുതൽ നീ എന്റെ ശിഷ്യനായിരിക്കുമോ എങ്കിൽ അതിനെ സൗഖ്യമാക്കാം.
The chap who came to capture him, he healed his ear.
തന്നെ പിടിക്കുക കൊണ്ടുപോകാനായിട്ട് വന്ന പടയാളിയുടെ കാതുപോലും അവൻ
സൗഖ്യമാക്കും.
അപ്രകാരം വിശാലമായ ഹൃദയമാണ് നിങ്ങൾക്ക് വേണ്ടത്. രണ്ടോ മൂന്നോ പേരെ മാത്രം കൈക്കൊള്ളുവാൻ
കഴിയുള്ളൂ.
കൈക്കൊണ്ടതുപോലെ പരസ്പരം
കൈക്കൊള്ളുന്നതാണ്. ഒരേ
ആത്മാവില് ഒരേ ഏകദേശത്തോടെ ആക്രമിക്കായിട്ട്
സുവിശേഷത്തിന്റെ
അവസാനം.
And then when a church is formed like that,
അപ്രകാരമുള്ള ഒരു സഭ രൂപീകരമായ ശേഷം,
you see the end result of that in chapter 16 verse 20.
പതിനാറിന്റെ 20-ാം വാക്യത്തിൽ അതിന്റെ ഫലം നമ്മൾ വായിച്ചു.
God of peace will crush Satan under your
feet. വേഗത്തിൽ സാത്താൻ നിങ്ങളുടെ കാൽക്കീഴിൽ തടച്ചു.
This is the church over which the gates of hell can never prevail.
പാതാളഗോപുരങ്ങൾ ജയിക്കാത്ത ദൈവത്തിന്റെ സഭയാണ്.
Satan is crushed under the feet of people with such large hearts.
അപ്രകാരം വിശാല ഹൃദയമായ സഹോദരന്മാരുടെ കാൽക്കീഴിൽ സാത്താൻ ചതഞ്ഞേറ്റപ്പെടും.
It's not that he accepts sin.
നമ്മൾ അതുകൊണ്ട് പാപത്തെ അംഗീകരിക്കണമെന്നുള്ളതല്ല.
സപ്പോസ് യു ഗോട്ട് എ ചൈൽഡ്, ലെറ്റ്സ് ഫോർഗെറ്റ് റിട്ടാർഡ് ചൈൽഡ്, ലെറ്റ്സ് സേ യു ഗോട്ട് എ ചൈൽഡ് ദാറ്റ് ഈസ് ഗോട്ട് ടിബി.
നിങ്ങളുടെ ഒരു കുഞ്ഞിനെ ക്ഷയരോഗമുണ്ട്,
ഓൾവേസ് ഫീവർ,
എല്ലായ്പ്പോഴും പനിയും
കഫ്,
എപ്പോഴും ചുമയുള്ള ഒരു കുട്ടി.
വാട്ട് യു ഡു വിത്ത് ദാറ്റ് ചൈൽഡ്?
ആ കുഞ്ഞിനെ നിങ്ങൾ എന്ത്
ചെയ്യും? യു കാൻറ്റ് സിറ്റ് അറ്റ് ദ ടേബിൾ ടു ഗോസ്.
നിങ്ങളോട് പറയുക, വേണ്ട നീ ഭക്ഷണം മേശയിൽ ഇരിക്കാനൊക്കെ തന്നെ നീ പുറത്തു പോകുന്നു പറയുന്നു.
That is my child also.
Adum ente kunjana.
Okay, I'm working on that child. I'm going to take him for treatment. And if it takes 5 years treatment, I'm going to work on that child till he is completely healed.
Ente maganane avare yan chikitsa kodukke aa chikitsa 5 varsham neendathu vendil polum yan adu kodukke avare
kaukamaga
adana oru pidavinte
oru the teacher
nan oru adhyapakano.
Teacher said, please don't come back to the school till you get a doctor's certificate that your TB is completely healed.
എന്റെ ക്ഷയരോഗം പൂർണ്ണമായി മാറി എന്നുള്ള ഒരു വൈദ്യന്റെ സർട്ടിഫിക്കറ്റ് പറ്റില്ല.
അധ്യാപകനും
പിതാവും എന്നുള്ള വ്യത്യാസം നിങ്ങളിവിടെ കാണുന്നു.
Our tendency, all of us, is to be like teachers.
എല്ലാവരുടെയും നമ്മുടെ ഹൃദയത്തിന്റെ സ്വാഭാവിക താല്പര്യം
That's why Paul said, you have 10,000 teachers when you are only one
father.
The children must grow up to become zealous young men, and the zealous young men must grow up to become fathers. You know, I've sometimes seen zealous young men even despise fathers in
prayer.
They think, oh, these fathers are compromisers, they are not zealous. And these are young men who have not even established one single church anywhere in the world.
ഈ ഉത്സാഹമുള്ള യുവാക്കൾ ഒരിടത്ത് പോലും ഒരു സഭയും അവരുടെ ജീവിതത്തിൽ
സ്ഥാപിക്കാത്തവരുമാണെന്ന് പ്രായമുള്ള
കുഞ്ഞുങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു പിതാവിനെ നോക്കിക്കൊണ്ട് ചെറുപ്പക്കാരായ യൗവനക്കാർക്ക് പറയുവാൻ സാധിക്കും ഇവന് കുഞ്ഞുങ്ങളെ വളർത്താൻ
അറിയില്ല.
ഈ യുവാവിന് എത്ര കുഞ്ഞുങ്ങളെ വളർത്തിയുള്ള പരിചയമുണ്ട്, ഒരെണ്ണത്തിനെ പോലും വളർത്തിയ പരിചയമില്ല.
We are very quick at judging people in areas where we have done nothing.
നമ്മളൊന്നും പ്രവൃത്തി ചെയ്യാത്ത മേഖലകളിൽ പറ്റുന്ന ഒരു വിധിപ്പാനായിട്ടുള്ള ഹൃദയത്തിന് സാധ്യത ധാരാളമുള്ള ഒരു ജീവിതമാണ് നമുക്കുള്ളത്.
We must pray that God will give us a large heart.
നമുക്ക് വിശാല ഹൃദയം നൽകുവാനായിട്ട്
ദൈവത്തോട് സിസ്റ്റേഴ്സ്
സഹോദരിമാർക്കും അത്
large heart to help the younger ones.
ചെറുപ്പക്കാരാണ് സഹോദരികളെ സഹായിക്കാനുള്ള അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന
ഒരാത്മാവല്ല.
ചെറുപ്പക്കാർക്ക് നിർദ്ദേശങ്ങളല്ല ആവശ്യം, അവർക്ക് സ്നേഹമാണ്
ആവശ്യം.
മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ തങ്ങളിൽ നിന്നും ആട്ടി പായിക്കുന്നത് പല പല നിർദ്ദേശങ്ങൾ നൽകുന്നത്
കൊണ്ടാണ്.
നിർദ്ദേശങ്ങൾ കൊടുത്ത് നിർത്തിയിട്ട് അല്പം സ്നേഹം
അവർക്ക് നൽകും,
അല്പം ഉത്സാഹം
നൽകും, അവരുടെ
പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കേൾക്കാനുള്ള
ചെവിയുമായിട്ടിരിക്കുമല്ല
എന്ന്
പറയുന്നത്. One or two of your good obedient children.
നിങ്ങളെ അനുസരിക്കുന്ന കുഞ്ഞുങ്ങൾ മാത്രം ഹൃദയത്തിൽ സ്ഥലമുള്ള ഇടുക്കമുള്ള ഹൃദയം ആയിട്ടിരിക്കാൻ
ചെയ്യുന്നുണ്ട്.
പല മാതാപിതാക്കളും നിർഭാഗ്യവശാൽ അധ്യാപകരെ പോലെ
പെരുമാറുന്നുണ്ട്.
ഒരിക്കൽ 14 വയസ്സുള്ള മകനുമായിട്ട് എന്റെ അടുക്കൽ വന്നൊരു മാതാവിനെ കുറിച്ചോട് ഞാൻ
പറഞ്ഞു.
അമ്മ പറഞ്ഞു, സഹോദരൻ താക്കെ ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കും, ഇവൻ ഒരു വഹ പഠിക്കുന്നില്ല.
സത്യസന്ധമായിട്ട്
എനിക്ക് ആ മാതാവിനുവേണ്ടി
പ്രാർത്ഥിക്കാനാണ്.
ഞാൻ പറഞ്ഞു, സഹോദരി നിന്റെ മകനെ നീ ഇപ്രകാരമാണ് ചെയ്തെങ്കിൽ അവൻ ദൈവത്തിൽ നിന്നും നിന്നിൽ നിന്നും ഓടിപ്പോവാൻ സാധ്യത.
ഞാനപ്പോൾ
മനസ്സിലാക്കി ഈ മുഴുവൻ പ്രശ്നവും ഈ അമ്മയിലാണ്, മകനല്ല.
നിർദ്ദേശങ്ങൾ
നിർദ്ദേശങ്ങൾ ചെയ്യണമെന്നുള്ള
നിർദ്ദേശങ്ങൾ. ചിലപ്പോൾ നമുക്ക്
ബുദ്ധിഹീനരായിട്ട് പറയാൻ സാധിക്കും, നോക്കൂ നിന്റെ മുതിർന്ന സഹോദരൻ എത്ര മാർക്കുണ്ട്, നിനക്ക് അതില്ലല്ലോ എന്ന് പറയാൻ കമ്പയർ
ചെയ്യുവാൻ.
അവന്റെ റാങ്ക് നോക്കൂ, നിന്റെ അവസ്ഥ നോക്കൂ എന്ന്
പറയും. അവന്റെ
ആ ജീവനാന്ത അവന്റെ മുതിർന്ന സഹോദരനോടുള്ള ശത്രുതമനോഭാവം വെച്ച് പുലർത്താൻ ആ
കുഞ്ഞിനെ.
ആരാണ് ഇങ്ങനെ സഹോദരന്മാരെ ശത്രുക്കളാക്കിയത്? ആ മാതാവോ ആ പിതാവോ ആണ്.
Dear brothers and sisters, let's love our children as they are. God made them different. Let's not have fight with God.
നമ്മുടെ കുഞ്ഞുങ്ങളെ വിധമായിരിക്കുന്നു, അപ്രകാരമായിക്കൊണ്ട് തന്നെ അവരെ നമുക്ക്
സ്നേഹിക്കാം. ദൈവമാണ്
ഒരുവനെ ബുദ്ധിയുള്ളവനായിട്ടും ഒരുവനെ ബുദ്ധിഹീനായിട്ടും ദൈവം സൃഷ്ടിച്ചതിന്റെ താല്പര്യം എന്തെന്നാൽ സ്വർഗത്തിൽ
ഇതിനൊരു
സ്വർഗത്തിൽ കറുത്തവനോ വെളുത്തവനോ എന്ന് വ്യത്യാസം എന്ന് കാണിപ്പാനായിട്ട് നിന്നും കണ്ട മക്കളെ കറുത്തവരും വെളുത്തവരുമായിട്ട്
ദൈവം സൃഷ്ടിച്ചു. Who receives all.
എല്ലാവരെയും കൈക്കൊള്ളുന്ന
പിതാവാണ്. Not just the clever ones and the spiritual ones.
ബുദ്ധിയുള്ളവരെയും ആത്മീയരെയും അല്ലാതെയും.
Receive one another as Christ received.
യേശുക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടതുപോലെ പരസ്പരം കൈക്കൊള്ളു.
Love one another as I love you.
നിങ്ങൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കും.
Let me ask you. Did Jesus shed his blood only for wholehearted believers?
He loved everybody.
The more I become like Jesus, the less legalistic I am. Legalistic people have got a small
heart.
I believe the great need is for the Holy Spirit to flood our hearts and make it wise. So, if we can accept all those whom God has accepted, be warm towards all of them. I can't work with all of them because some of them hold different views from me.
അവരുടെ കാഴ്ചപ്പാടുകളുടെ ഭിന്നമാണ്.
അവരെ
സ്നേഹിക്കുന്നത്
ബാംഗ്ലൂർ
സഹോദരനാണ്
എന്റെ
സ്ഥലസഭയിൽ അവനെ അവരുമായിട്ട് ചേർന്ന് എനിക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും?
He may be a good brother.
But the
moment one child is born, he'll want to baptize him. And I'll say, no, we can't baptize
him. So immediately we part.
So it's true that there are believers with whom we differ. We can't work together, but we love them. My heart will always be open to that brother. Even if he's a believer in the Roman Catholic Church. Brother, I believe Roman Catholic Church is wrong, but I won't reject you therefore.
ഈ റോമൻ കത്തോലിക്ക സഭയിൽ ആയതുകൊണ്ട് ഞാൻ നിന്നെ തള്ളിക്കളയില്ല. എന്നാൽ റോമൻ കത്തോലിക്ക സഭ തെറ്റാണെന്ന് ഞാൻ നിന്നോട് പറയുന്നത്.
I don't reject a person just because he's in a system which I don't agree with.
ഞാൻ സമ്മതിക്കാത്ത എനിക്ക് യോജിച്ച സമ്പ്രദായത്തിലായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തന മേഖലയിൽ നമ്മൾ വളരെ
ചുരുക്കമായിരിക്കുന്നത്. Really have a large heart at least to accept those in our local church.
എന്നാൽ നമ്മുടെ പല സഭയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സഹോദരന്മാരെ തുറന്ന മനസ്സോടെ
കൈക്കൊള്ളുവാനുള്ള
കുറച്ച്
വിശ്വാസികളുമായിട്ടുള്ള
കോടിക്കണക്കിന് വിശ്വാസികൾ ലോകത്തിലുണ്ടെന്നാൽ അവരെ എല്ലാവരെയും എന്റെ ഹൃദയത്തിൽ
ഉൾക്കൊള്ളുവാനായിട്ട് എനിക്ക്
എന്നാൽ ഒരു ചെറിയ ഹൃദയത്തിൽ അല്പമുള്ള ഒരു മനുഷ്യനായിരുന്നാൽ എനിക്ക് ദൈവം വളരെ
എന്നോട്
പറഞ്ഞു, ഈ തന്നിരിക്കുന്ന 40-50 സഹോദരന്മാരുമായിട്ട് നീ തുടങ്ങും.
If you can't love the brother, you see. Love a brother means you value him.
You're
faithful to him. You delight in him.
You
have a concern
for him.
Okay? You delight in him.
You
value him.
You're
faithful to him.
And
you have a concern for
him. It
doesn't matter if he's weak. He's a brother in my local church. If I can't love him, I don't love God. Now let me ask you. How many of you love the brothers and sisters in Argentina? I believe you all love them with all your heart. What about the brothers and sisters in China? Don't you love them with all your heart? All the millions of believers, you have a large heart towards all of them. Your problem is with the brothers and sisters here,
right?
I used to tell the people in Bangalore and in our churches in India. Don't you have wonderful fellowship with these brothers who come for conferences from different places and you see them only 2-3 days in a year? Wonderful fellowship. Next year also you see them for 3-4 days. Wonderful fellowship. You always think the best brothers are in the other
church.
Problem is with the brothers in our own church. That's what they also think. These are wonderful brothers in the other place. Their problem is there in
this.
The day when your eyes are open to see the problem is with yourself, that would be the day of your salvation. My heart is narrow. It's not with this brother or that brother or the other. There's only one way to enlarge my heart. I have to die. And in the resurrection, I'll come out with a large heart. I have to die to this Adamic, self-centered life. My choices, my preferences, my this, that, the
other.
You know, we said we don't have any caste system in Christianity. There's a much worse caste system here. I like this type of brother, that type of thing, these type of sisters I like. Is our heart large enough to accept everybody? May God help us.
That's
great. Heavenly Father, help us to respond to your word. It's easy for us to judge others. We want to judge.